2022 മാർച്ച് 14 തിങ്കളാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ ഇന്റർനാഷണൽ പേജിൽ നിന്ന് വായിക്കുന്നത് ശ്രീലക്ഷ്മി. വിഷവും റഷ്യയ്ക്ക് ആയുധം. മോസ്കോ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പാണ് യുക്രൈനിൽ അമേരിക്കയുടെ പിന്തുണയോടെ ജൈവായുധ നിർമ്മാണം നടന്നെന്ന ആരോപണവുമായി റഷ്യ രംഗത്തെത്തിയത്. യുഎനിൽ യുക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും ഈ ആരോപണങ്ങൾ തള്ളിയിരുന്നു. എന്നാൽ ഇത്തരം നുണപ്രചാരണങ്ങളിലൂടെ യുക്രൈനിൽ ഒരു രാസായുധ ഓപ്പറേഷൻ നടത്താൻ റഷ്യയ്ക്ക് കഴിഞ്ഞേക്കുമെന്ന് നാറ്റോ സെക്രട്ടറി ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ഇന്നലെ പ്രതികരിച്ചിരുന്നു. യുക്രൈനിൽ റഷ്യ രാസ ജൈവ ആയുധങ്ങൾ പ്രയോഗിച്ചേക്കാമെന്ന് യുഎസും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിക്ക് നേരെ വധശ്രമ മുന്നറിയിപ്പുകളുമുണ്ട്. എന്തുകൊണ്ടാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു നീക്കം ഉണ്ടായേക്കാമെന്ന് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നത്? റഷ്യയുടെ ചരിത്രം പരിശോധിച്ചാൽ അക്കാര്യം വളരെ വ്യക്തമാണ്. രാസായുധങ്ങളുടെയും വിഷപദാർത്ഥങ്ങളുടെയും ഉപയോഗത്തിന്റെ പേരിൽ റഷ്യയ്ക്ക് മേൽ മുമ്പ് യുഎസും യുകെയും ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുടിന്റെ എതിരാളിയും പ്രതിപക്ഷ നേതാവുമായ അലക്സി നെവാൽനിക്ക് നേരെ നടന്ന വധശ്രമവും ഇതിനുദാഹരണമാണ്. റഷ്യ ഇതിനു മുന്നേ ആയുധമാക്കിയെന്ന് കരുതുന്ന വിഷപദാർത്ഥങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയ രണ്ട് പദാർത്ഥങ്ങളാണ് പൊളോണിയം 210 നോവിചോക്കും. നോവിചോക്ക് രാസായുധവും പൊളോണിയം 210 റേഡിയോ ആക്റ്റീവ് പദാർത്ഥം അഥവാ റേഡിയോളജിക്കൽ ആയുധവുമാണ്. പൊളോണിയം 210 മുൻ റഷ്യൻ ചാരനായിരുന്ന അലക്സാണ്ടർ ലിറ്റിനെങ്കോയുടെ മരണത്തിന് കാരണമായ പദാർത്ഥമാണ് പൊളോണിയം 210. വളരെ അപൂർവവും അപകടകാരിയുമാണ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പായ പൊളോണിയം 210. 19th century അവസാനം മേരി ക്യൂറിയാണ് പൊളോണിയം 210 കണ്ടെത്തിയത്. പൊളോണിയം 210 ശരീരത്തിലെത്തിയാൽ അത് ശ്വസനത്തിലൂടെയോ ആഹാരത്തിലൂടെയോ തൊക്കിലൂടെയാകാം പ്രതിരോധശേഷി തകർന്ന് ജീവൻ അപകടത്തിലാകും. ഹൈഡ്രജൻ സയനൈഡിനേക്കാൾ 250 ദശലക്ഷം മടങ്ങ് അപകടകാരിയാണ് പൊളോണിയം 210. പൊളോണിയം മൂലകത്തിന്റെ അറിയപ്പെടുന്ന 25 ഐസോടോപ്പുകളിൽ ഒന്നാണ് പൊളോണിയം 210. ഏകദേശം 1 gram പൊളോണിയം 210 50 ദശലക്ഷം പേരെ കൊല്ലാൻ കഴിയും എന്നാണ് കണക്ക്. സോവിയറ്റ് ചാരസംഘടനയായ KGBയിലെ ഉദ്യോഗസ്ഥനായിരുന്നു അലക്സാണ്ടർ ലിറ്റിനെങ്കോ. 1990s KGB ഇന്നത്തെ FSB ആയി മാറിയതോടെ അലക്സാണ്ടർ ലെഫ്റ്റനന്റ് പദവിയിലേക്ക് ഉയർന്നു. പുടിനായിരുന്നു അന്ന് FSB തലവൻ. എന്നാൽ 1998 അലക്സാണ്ടർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. റഷ്യൻ വ്യവസായിയായിരുന്ന ബോറിസ് ബെറസോവ്സ്കിയെ വധിക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ഇത്. ബോറിസിനെ പിന്നീട് 2013 ഇംഗ്ലണ്ടിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. 9 months ജയിലിൽ കിടന്ന അലക്സാണ്ടറെ നിരപരാധിയെന്ന് കാട്ടി കോടതി വെറുതെ വിട്ടു. ജോലി ഉപേക്ഷിച്ച അലക്സാണ്ടർ ഒരു പുസ്തകം എഴുതുകയും അത് റഷ്യയിൽ വൻ വിവാദം സൃഷ്ടിക്കുകയും ചെയ്തു. 1999 മോസ്കോയിലും മറ്റു 2 നഗരങ്ങളിലും നടന്ന ബോംബ് സ്ഫോടനങ്ങളുടെ ഉത്തരവാദി പുടിനും FSBയുമായിരുന്നു എന്നായിരുന്നു അത്. ചെച്നിയൻ വിഘടനവാദികൾക്ക് നേരെ ആക്രമണം നടത്താൻ സൃഷ്ടിച്ചതാണെന്ന് പുസ്തകത്തിൽ പറയുന്നു. പുടിനെ പറ്റിയുള്ള പല നിർണായക വിവരങ്ങളും അലക്സാണ്ടറിന് അറിയാമായിരുന്നു എന്ന് കരുതുന്നു. 2000 അലക്സാണ്ടർ UKയിലേക്ക് കുടിയേറി. UKയിലെത്തിയ അലക്സാണ്ടർ പുടിനെതിരെ ലേഖനങ്ങളിലൂടെ ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. 2006 അലക്സാണ്ടറിന് ബ്രിട്ടീഷ് പൗരത്വം ലഭിച്ചു. 2006 November 1 മധ്യ ലണ്ടനിലെ ഹോട്ടൽ മില്ലേനിയത്തിൽ നിന്ന് അലക്സാണ്ടർ ലിറ്റിനെങ്കോ, ആൻഡ്രേ ലുഗവോയ്, ഡിമിട്രി കൗറ്റൺ എന്നീ മുൻ റഷ്യൻ ചാരന്മാരെ കണ്ടുമുട്ടി. അവർക്കൊപ്പം 1 cup ചായ കുടിച്ചു. അധികം വൈകാതെ അലക്സാണ്ടറിന് ചില അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. കടുത്ത ഛർദി അനുഭവപ്പെട്ട അലക്സാണ്ടറിനെ 3 days ശേഷം വടക്കൻ ലണ്ടനിലെ ബാർണ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലായില്ല. എന്തോ വിഷബാധയാണെന്ന് കണ്ടെത്തി. എന്നാൽ അതെന്തായിരുന്നു? ആണവ വികിരണം ഏറ്റതുപോലെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അലക്സാണ്ടറിന്റെ രൂപം ആകെ മാറി. തലമുടി കൊഴിഞ്ഞു, ശരീരം മെലിഞ്ഞു. November 23 43rd അലക്സാണ്ടർ മരണത്തിന് കീഴടങ്ങി. ബ്രിട്ടീഷ് പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ അലക്സാണ്ടറുടെ രക്തം പരിശോധിച്ചതോടെ റേഡിയോ ആക്റ്റീവ് പദാർത്ഥമായ പൊളോണിയം 210 മരണകാരണമെന്ന് കണ്ടെത്തി. അദ്ദേഹം കുടിച്ച ചായയിലൂടെയാകാം പൊളോണിയം ഉള്ളിലെത്തിയത്. അതെങ്ങനെയെന്ന് കണ്ടെത്താൻ അന്വേഷണം തുടങ്ങി. അലക്സാണ്ടറെ കണ്ട റഷ്യൻ ചാരന്മാരായിരുന്ന ആൻഡ്രേ ലുഗവോയ്, ഡിമിട്രി കൗറ്റൺ എന്നിവരിലേക്ക് അന്വേഷണം നീണ്ടു. ഇവർ പോയ സ്ഥലങ്ങളിലെല്ലാം പൊളോണിയം സാന്നിധ്യം കണ്ടെത്തി. മില്ലേനിയം ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളിലും ഇവരിൽ അസ്വാഭാവികതകൾ കണ്ടെത്തി. 2007 മെയ്യിൽ ഇരുവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്താൻ ബ്രിട്ടീഷ് കോടതി നിർദ്ദേശിച്ചെങ്കിലും ഇവരെ ബ്രിട്ടന് കൈമാറാനാകില്ല എന്ന് മോസ്കോ പ്രോസിക്യൂട്ടർ ജനറൽ ഉത്തരവിട്ടു. ഇതോടെ ബ്രിട്ടീഷ് റഷ്യൻ നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുണ്ടായി. ഇരു രാജ്യങ്ങളും തങ്ങളുടെ എംബസികളിൽ നിന്ന് പരസ്പരം 4 റഷ്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും 4 ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥരെയും പുറത്താക്കി. ബ്രിട്ടൻ ഒരു പൊതു അന്വേഷണം നടത്തുകയും അലക്സാണ്ടറിന്റെ കൊലപാതകം പുടിന്റെ അറിവോടെ ആകാൻ ഇടയുണ്ടെന്ന നിഗമനത്തിലെത്തുകയും ചെയ്തു. എന്നാൽ കുറ്റവാളികൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പൊളോണിയം ഉപയോഗിക്കുന്ന രാജ്യമായ റഷ്യയിൽ അതിന്റെ ഉപയോഗം പുടിന്റെ അനുമതിയോടെ സർക്കാരിന് മാത്രം അനുവദിച്ചിട്ടുള്ളതാണ്. ഇക്കാരണത്താൽ അലക്സാണ്ടറുടെ മരണത്തിന് പിന്നിൽ റഷ്യയാണെന്ന അഭ്യൂഹം ശക്തമാണ്. അലക്സാണ്ടറുടെ മരണത്തിന് റഷ്യ ഉത്തരവാദിയാണെന്നും 100,000 യൂറോ നഷ്ടപരിഹാരം നൽകണമെന്നും കഴിഞ്ഞ വർഷം യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി ഉത്തരവിട്ടിരുന്നു. റഷ്യൻ മാധ്യമ പ്രവർത്തകയായിരുന്ന പുടിൻ വിമർശക അന്ന പെലിറ്റ്കോവ്സ്കായ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് സംബന്ധിച്ച അന്വേഷണം അലക്സാണ്ടർ നടത്തിയിരുന്നു. റഷ്യൻ മാഫിയകൾക്കുണ്ടായിരുന്ന സ്പാനിഷ് ബന്ധത്തെപ്പറ്റി അലക്സാണ്ടർ അന്വേഷിച്ചിരുന്നതും സ്പെയിനിലേക്ക് പോകാൻ പദ്ധതിയിട്ടിരുന്നതായും പറയുന്നു. തനിക്ക് സംഭവിച്ചതിനെല്ലാം ഉത്തരവാദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണെന്ന് അലക്സാണ്ടർ മരിക്കുന്നതിന് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. നോവിചോക്. റഷ്യൻ ഭാഷയിൽ നോവിചോക് എന്നാൽ നവാഗതൻ എന്നാണ് അർത്ഥം. 70s 80s സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത നെർവ് ഏജന്റാണ് ഇത്. നെർവ് ഏജന്റുകളുടെ കൂട്ടത്തിൽ അതീവ അപകടകാരിയാണ് നോവിചോക്. 100s തരത്തിലുള്ള നോവിചോക് ഏജന്റുകൾ ഉണ്ടെന്നാണ് കരുതുന്നത്. മനുഷ്യ ശരീരത്തിലെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ ഇവ തകർക്കുന്നു. ശ്വസനത്തിലൂടെയോ തൊക്കിലൂടെയോ ഇവ മനുഷ്യന്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഉടൻ ചികിത്സ കിട്ടിയില്ലെങ്കിൽ മരണം ഉറപ്പ്. ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലും നോവിചോക് ഏജന്റുകൾ കാണപ്പെടുന്നു. മനുഷ്യ ശരീരത്തിനുള്ളിലെത്തി 30 സെക്കൻഡ് മുതൽ 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇവ പ്രവർത്തിച്ചു തുടങ്ങും. ബ്രിട്ടനിലേക്ക് അഭയം തേടിയ മുൻ റഷ്യൻ ഡബിൾ ഏജന്റായിരുന്ന അഥവാ 2 രാജ്യങ്ങൾക്ക് വേണ്ടി ഒരേ സമയം ചാരവൃത്തി ചെയ്യുന്ന ഏജന്റായിരുന്ന സെർജി സ്ക്രിപ്പലിനും മകൾ യൂലിയയ്ക്കും നേരെ നടന്ന വധശ്രമങ്ങൾക്ക് പിന്നാലെയാണ് നോവിചോക് സമീപകാലത്ത് ശ്രദ്ധ നേടിയത്. ഏറ്റവും ഒടുവിൽ 2020s റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിക്ക് നേരെ നടന്ന വധശ്രമത്തിന്റെയും ഉത്തരവാദി നോവിചോക്കാണ്. 2018 മാർച്ച് 4 മുൻ റഷ്യൻ ചാരൻ 66 വയസ്സുള്ള സെർജി സ്ക്രിപ്പൽ, 33 വയസ്സുള്ള മകൾ യൂലിയ എന്നിവരെ വിൽഷെയറിലെ സോൾസ്ബറിയിലുള്ള ഒരു ബെഞ്ചിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി. റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥനായിരിക്കെ MI6 അഥവാ ബ്രിട്ടീഷ് ചാരസംഘടനയ്ക്ക് രഹസ്യങ്ങൾ ചോർത്തി നൽകിയെന്നാരോപിച്ച് റഷ്യൻ ഭരണകൂടം ഇദ്ദേഹത്തിന് ജയിൽ ശിക്ഷ വിധിച്ചിരുന്നു. എന്നാൽ സെർജിക്ക് 2010 ബ്രിട്ടൻ അഭയം നൽകുകയായിരുന്നു. രാസായുധ പ്രയോഗമാണ് ഇരുവർക്ക് നേരെ നടന്നതെന്ന് കണ്ടെത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി സ്ക്രിപ്പലിന്റെ വീട് പരിശോധിച്ച ഒരു പോലീസുകാരനും വിഷബാധ ഏറ്റിരുന്നു. സ്ക്രിപ്പലിന്റെ വീടിന് മുൻവശത്തെ വാതിൽ പിടിയിൽ ദ്രവരൂപത്തിലുള്ള നോവിചോക് രാസായുധം കണ്ടെത്തിയിരുന്നു. ആക്രമണത്തിന് കാരണമായ നോവിചോക് റഷ്യയിൽ നിന്നാണെന്ന് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ പറഞ്ഞു. പിന്നാലെ റഷ്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചു. റഷ്യയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ പുറത്താക്കി. സ്ക്രിപ്പലും യൂലിയയും തലനാരിഴെ രക്ഷപ്പെട്ടു. എന്നാൽ സോൾസ്ബറിയിൽ നിന്ന് 8 മൈൽ അകലെ എയിംസ്ബറിയിലെ ഒരു ഫ്ളാറ്റിൽ നോവിചോക്കുമായി എങ്ങനെയോ സമ്പർക്കത്തിലെത്തിയ ഡോൺ സ്റ്റെർഗേസ്, ചാർലി റോലി എന്നിവരെ അബോധാവസ്ഥയിൽ കണ്ടെത്തി. നോവിചോക്ക് അടങ്ങിയ ഒരു പെർഫ്യൂം ബോട്ടിൽ ഒരു ചാരിറ്റി ഷോ ബിന്നിൽ നിന്ന് ഇവർക്ക് ലഭിക്കുകയായിരുന്നു. എന്നാൽ ഈ പെർഫ്യൂം ബോട്ടിൽ എങ്ങനെ അവിടെ എത്തിയെന്ന് വ്യക്തമല്ല. സ്റ്റെർഗസ് ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു. അലക്സാണ്ടർ മിഷ്കിൻ, അനറ്റോളി ചെബിക എന്നിവരെ ബ്രിട്ടീഷ് അധികൃതർ കേസിലെ പ്രതികളായി തിരിച്ചറിഞ്ഞു. അലക്സാണ്ടർ പെട്രോവ്, റസ്ലൻ ബോഷിറോവ് എന്നീ കള്ളപ്പേരുകളിൽ ബ്രിട്ടനിൽ കടന്നുകൂടിയ റഷ്യൻ ചാരന്മാരായിരുന്നു ഇവർ. ഇവർ സഞ്ചരിച്ച ഇടങ്ങളിൽ നോവിചോക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. തങ്ങൾ ടൂറിസ്റ്റുകളായാണ് ഇംഗ്ലണ്ടിൽ എത്തിയത് എന്നാണ് ഇരുവരും പറഞ്ഞത്. സെർജിക്ക് നേരെ ആക്രമണം നടത്തിയ ശേഷം അന്നത്തെ ദിവസം തന്നെ 2 പ്രതികളും മോസ്കോയിലേക്ക് കടന്നിരുന്നു. റഷ്യൻ ഭരണകൂടത്തിന്റെ അറിവോടെയാണ് റഷ്യയ്ക്ക് പുറത്ത് അതീവ ഗൗരവപരമായ പ്രവൃത്തികളിൽ ഇവർ ഏർപ്പെട്ടതെന്ന് ബ്രിട്ടൻ ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച റഷ്യ പ്രതികളെ ഇംഗ്ലണ്ടിന് കൈമാറാനാകില്ല എന്നറിയിച്ചു. ബ്രിട്ടൻ റഷ്യ നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചു. റഷ്യക്കെതിരെ ഉപരോധം ഉൾപ്പെടെ നിലപാട് കടുപ്പിക്കാൻ ബ്രിട്ടനും സഖ്യരാജ്യങ്ങളും നാറ്റോ കക്ഷികളും അമേരിക്കയും രംഗത്തെത്തി. അതേസമയം സോൾസ്ബറിയിൽ നോവിചോക് സാന്നിധ്യം പടർന്നിരുന്നു. 12 ഇടങ്ങളിലായി അധികൃതർ നടത്തിയ ഒരു വർഷത്തോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ 2019 മാർച്ചിൽ സോൾസ്ബറി നോവിചോക് രാസായുധ സാന്നിധ്യത്തിൽ നിന്ന് മുക്തമായതായി ബ്രിട്ടൻ പ്രഖ്യാപിച്ചു.